കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പഠനം തുടരാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്.
Let us read Colossians 3:1-4. If then you have been raised with Christ, seek the things that are above, where Christ is seated at the right hand of God.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്
അന്വേഷിപ്പിൻ.
ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചോ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കൃപയുള്ള കർത്താവേ, ദിനം പ്രതി ഞങ്ങളോടുള്ള നിന്റെ കരുണയ്ക്കും ദയയ്ക്കുമായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ കരുണയിൽ കർത്താവേ നീ ഞങ്ങളെ നിന്റെ മക്കളാക്കി തീർത്തുവല്ലോ. നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവേ തേജസ് നീ വിട്ട് ഞങ്ങൾക്ക് വേണ്ടി മഹിമ വിട്ട് ഇറങ്ങി വന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കാൽവരി ക്രൂശിൽ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവല്ലോ. നീ നിന്നെ നിങ്ങളിലേക്ക് ഞങ്ങളെ ആകർഷിച്ചുവല്ലോ. നിന്റെ മുദ്ര ഞങ്ങളുടെ മേൽ വെച്ചുവല്ലോ. നിത്യജീവൻ എന്ന സമ്മാനം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. നിന്നെ അറിയുവാനുള്ളതായ സന്തോഷം ഞങ്ങൾക്ക് ലഭിച്ചുവല്ലോ. കർത്താവേ നിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ നീ കടന്നു വന്നിരിക്കുന്നുവല്ലോ. കർത്താവേ നിന്നെ സ്തുതിപ്പാൻ നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് വാക്കുകൾ പോരാ.
Would you accept the praises that we bring?
എന്നാൽ ഞങ്ങൾ നൽകുന്ന സ്തുതികൾ നീ സ്വീകരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
Indeed, weak is the effort of our hearts.
ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവൃത്തികൾ ബലഹീനമാണ് കർത്താവേ.
Cold is our warmest thought.
കർത്താവേ ഞങ്ങൾക്ക് നിന്നെ കുറിച്ചുള്ള ചിന്തകൾ, ഊഷ്മളമായ ചിന്തകൾ പോലും ഏറ്റവും തണുത്തതാണ്.
But we thank you that you accept our praise.
എന്നാൽ ഞങ്ങളുടെ സ്തുതികളെ നീ അംഗീകരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി.
One day we will see you face to face.
ഒരു ദിവസം ഞങ്ങൾ നിന്നെ മുഖാമുഖമായി കാണുമല്ലോ കർത്താവേ.
And we will praise you as we are.
അന്ന് ഞങ്ങൾ ചെയ്യേണ്ടതുപോലെ, സ്തുതിക്കേണ്ടതുപോലെ നിന്നെ സ്തുതിക്കും.
Thank you that you receive us.
ഞങ്ങളിപ്പോൾ നീ സ്വീകരിച്ചിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. Now the last two chapters of Colossians, the book of Colossians,
കൊലോസ്യ ലേഖനത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ
the apostle Paul moves into practical Christian life.
അപ്പോസ്തലനായ പൗലോസ് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്.
Applying the doctrines that he has been teaching us in the first two chapters.
ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ തന്നെ നൽകിയതായ ഉപദേശ രൂപത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്.
It hardly does any good if Christians just declare and defend the truth but do not demonstrate the truth in their own lives.
വിശ്വാസികൾ ദൈവിക സത്യങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുകയും അതിനെ കുറിച്ച് വാദിക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രം ചെയ്യുകയും എന്നാൽ അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ ദുഃഖകരമാണ്. ക്രിസ്തീയ സത്യങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ തക്കവണ്ണം തുനിയുന്നതായ ഒട്ടേറെ വിശ്വാസികളുണ്ട്. എന്നാൽ അവർ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നതായ വിശ്വാസ സംഹിതകൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ എഴുതുമ്പോൾ
But they deny him by their works. They are detestable, disobedient, unfit for any good work. 1 Titus 1:16.
1-ാം അധ്യായത്തിന്റെ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അരക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിലും കൊള്ളരുതാത്തവരുമാവുന്നു. അവർ ദൈവത്തെ അറിയുന്നു എന്ന് അവകാശപ്പെടുന്നു. ലോക മത വ്യവസ്ഥിതികൾ വ്യക്തിപരമായ സദാചാരത്തെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. ഒരു ആരാധനക്കാരൻ ഒരു ആരാധനാ പീഠത്തിൽ തന്റെ ദാനങ്ങളെ സമ്മാനങ്ങളെ നൽകിയ ശേഷം വെറുതെ മടങ്ങിപ്പോകും. അവന് ഒരു യാത്ര പോകുന്നു, അതിനുശേഷം തന്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവഴിക്കുന്നു.
What a person believes therefore has no direct relationship with how he behaves.
താൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ തന്റെ ജീവിതത്തോട് യാതൊരു വിധമായ സാമാന്യവും ഇല്ലാത്തതായി തീരും.
and no one would condemn such a person for his behavior.
അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ആരും അവനെ കുറ്റം പറയുകയില്ല.
That's the world.
അങ്ങനെയാണ് ലോകം പ്രവർത്തിക്കുന്നത്.
That's why we find so much of corruption and violence and immorality in our country.
അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പറഞ്ഞുകൂടാതെ വണ്ണമുള്ളതായ അതിക്രമങ്ങളും ദോഷ കാര്യങ്ങളും ദുഷ്ടതയും സംഭവിക്കുന്നതിന്റെ കാരണം മനുഷ്യൻ ചെയ്യേണ്ടത് അവന്റെ ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക എന്നത്
മാത്രമാണ്.
ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ കുരിശുത്തൊട്ടിയിൽ പണം ഇടുക, പിന്നെ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും പോയി ചെയ്യുക. വ്യക്തിപരമായ സദാചാര ധർമ്മങ്ങൾ ഒന്നും തന്നെ ഇല്ല. ബസ് കണ്ടക്ടർമാർ ഭണ്ഡാരത്തിലേക്ക് പണം എറിഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം ഈ ജാതീയ ലോകത്തിലേക്ക് ഒരു പുതിയ കാഴ്ചപ്പാടിനെ കൊണ്ടുവരികയത്രേ
ചെയ്യും.
കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസി എന്ത് വിശ്വസിക്കുന്നുവോ അത് അവൻ അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുള്ള വിശ്വാസം, അതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക, ചേർന്നിരിക്കുക എന്നാണ്. നാം അവന്റെ ജീവന പങ്കാളികളായിരിക്കുന്നു. അവന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതും ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുകയും അതേസമയം നാം പാപത്തിൽ വസിക്കുകയും ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഉപദേശം പ്രവൃത്തിയിൽ പദത്തിൽ വരണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗീയമായതിനെ നാം ശീലമാക്കണം എന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുക. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അതാണ് നമ്മോട് സംസാരിക്കുന്നത്. പിന്നീട് തുടർന്ന് പറയുന്നത് ഭൗമികമായതിനെ മരിപ്പിക്കണം എന്നാണ്. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു സമാനമായത് നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ശക്തീകരിക്കുവാനായിട്ട് നാം അനുവദിക്കണം. 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് സന്ധ്യാസമയത്ത് നാം
ചിന്തിക്കുന്നത്.
മതത്തെ കുറിച്ചല്ല, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള വിശ്വാസിക്കുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ ഊന്നി പറയുന്നത്. സ്വർഗീയമായതിനെ നിരന്തരം ആകാംക്ഷിക്കുന്നവരായി തീരണം. ഇതെങ്ങനെയാണ് സാധ്യമാകുക? ക്രിസ്തുവിനോടുകൂടെ താൻ മരിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത ഓരോ വിശ്വാസിയും തിരിച്ചറിയേണ്ടതും കണക്കിലെടുക്കേണ്ടതുമാണ്. കൊലോസ്യ ലേഖനം 3:3 നിങ്ങൾ മരിച്ചു.
You have that.
നിങ്ങൾ മരിച്ചിരിക്കുന്നു.
And your life is hidden with Christ in God.
നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു.
I mentioned this last time.
കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇത് പരാമർശിച്ചു.
That when Jesus died on the cross,
യേശു ക്രൂശിൽ മരിച്ചപ്പോൾ,
He not only died for you,
അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല,
He also died as you.
നിങ്ങൾക്ക് പകരമായിട്ടത്രേ അവൻ മരിച്ചു.
The complete explanation of this truth is found in Romans chapter 6 to Romans chapter 8.
റോമലേഖനം 6-ാം അധ്യായം മുതൽ 8-ാം വരെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചു. കാൽവരി ക്രൂശിൽ നമുക്ക് പകരക്കാരനായ യേശു മരിച്ചു എന്ന് മാത്രമല്ല, അവൻ നമ്മെ പ്രതിനിധാനം ചെയ്തുകൊണ്ടും അത്രയും മരിച്ചത്. യേശു മരിച്ചപ്പോൾ അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് പകരക്കാരനായി മരിച്ചു, എന്റെ സ്ഥാനത്താണ് അവൻ മരിച്ചത്. അതുകൊണ്ട് ഞാൻ അവനോടൊപ്പം മരിച്ചു. അതിന്റെ അർത്ഥം അവന്റെ മരണത്തിൽ, അവന്റെ അടക്കത്തിൽ, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ, അവന്റെ സ്വർഗാരോഹണത്തിൽ ഞാൻ അവനോടുകൂടെ പങ്കാളിയായിരിക്കുന്നു എന്നാണ്. എനിക്ക് സാധ്യമാകാതിരുന്ന കാര്യം അവൻ എനിക്ക് വേണ്ടി സാധിച്ചു. അവന്റെ മരണത്തിൽ, അവന്റെ അടക്കത്തിൽ, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ, അവന്റെ സ്വർഗാരോഹണത്തിൽ, അവന്റെ മഹത്വീകരണത്തിൽ അവൻ എന്നെയും ഉൾപ്പെടുത്തി. അവന് സംഭവിച്ചതൊക്കെയും എനിക്കും സംഭവിച്ചിരിക്കുകയാണ്, കാരണം ഞാൻ അവനിലാണ്.
1 കൊരിന്ത്യർ 1:30
വാക്യം.
But of him you are in Christ Jesus, who of God is made unto us wisdom and righteousness and sanctification and redemption.
നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു.
I trust you remember my old illustration of that 5 rupee note.
5 രൂപ നോട്ട് ഞാൻ നിങ്ങളുടെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു പക്ഷേ നിങ്ങൾ
ഓർക്കുന്നുണ്ടാവും.
ഇനിയും അത് ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദൈവം എന്നെ എടുത്തു, പിതാവായ ദൈവമാണ് എന്നെ എടുത്തത്. അവൻ എന്ത് ചെയ്തു? 40 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവനെന്നെ എടുത്തു. അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ എടുത്തു. പിതാവായ ദൈവം എന്നെ എടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിലാക്കി. യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. അവൻ അടക്കപ്പെട്ടപ്പോൾ ഞാനും അവനോടുകൂടി അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഞാൻ അവനോടുകൂടെ സ്വർഗാരോഹണം ചെയ്തു. അവൻ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ എന്റെ ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അവന് സംഭവിച്ചതൊക്കെയും എനിക്കും സംഭവിച്ചു. എന്റെ ഞാനല്ല അതിന് കാരണക്കാരൻ. അവൻ ആരാകുന്നു എന്നുള്ളതും അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതുമാണ് അതിന് കാരണം.
1 കൊരിന്ത്യർ 1:30
അനുസരിച്ച് പിതാവായ ദൈവമാണ് എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിൽ ആക്കി വെച്ചത്. അതുകൊണ്ടത്രേ അവന്റെ മരണത്തിലും അവന്റെ പുനരുത്ഥാനത്തിലും അവന്റെ സ്വർഗാരോഹണത്തിലും അവന്റെ മഹത്വീകരണത്തിലും അവൻ നമ്മെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാൽവരി ക്രൂശിൽ യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അവൻ പാപത്തിന് മരിച്ചു. എന്റെ ജീവിതത്തിൽ പാപപ്രകൃതത്തിലുള്ളതായ സാധ്യതകളെ അവൻ തകർത്തു.
Romans 6:10
പറയുന്നത് ഇത്
തന്നെയാണ്.
അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. പാപസംബന്ധമായിട്ട് അവൻ മരിച്ചു. അവൻ എനിക്ക് പകരമായി മരിച്ചു. അവൻ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. എന്റെ പ്രതിനിധിയായിട്ടും അവൻ മരിച്ചു. അവന് സംഭവിച്ചതൊക്കെയും എനിക്കും
സംഭവിച്ചിരിക്കുകയാണ്.
കാരണം നാം ക്രിസ്തുവിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഈ സത്യം നമുക്ക് യാഥാർത്ഥ്യമായി തീരുന്നു.
1 കൊരിന്ത്യർ 12:13 For in one spirit we were all baptized into one body, Jews or Greeks, slaves or free, and all were made to drink of one spirit.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വിരിക്കുന്നു. ജലസ്നാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും
and put us into Jesus.
നമ്മെ ക്രിസ്തുവിലാക്കി.
For in one spirit we were all baptized into one body.
ഏക ആത്മാവിനാൽ നമ്മെ ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ നാം സ്നാനമേറ്റിരിക്കുകയാണ്. സ്നാനം എന്ന പദത്തിന്റെ അർത്ഥം ഉള്ളിലാക്കുക എന്നാണ്.
If I have a white shirt and I want to make it a red shirt, I have a red dye and I take my white shirt and put it in the red dye. I have baptized my shirt.
എനിക്ക് ഒരു വെള്ള ഷർട്ടുണ്ട്, അത് ചുമന്ന കളർ നിറമാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചുമന്ന ചായത്തിൽ മുക്കി വെച്ച് അത് പുറത്തെടുത്താൽ അത് ചുമന്നതായി
തീരും.
നാം കർത്താവായ യേശുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിലാക്കും. 1 കൊരിന്ത്യർ 12:13 പറയുന്നത് അതാണ്. വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവും തമ്മിൽ ഒരു ആത്മീകമായ ബന്ധം ഉണ്ടാവും. ഇത് ാത്തതായ ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് അവൻ
പറയുന്നത്.
എന്നെ ഞാൻ നിങ്ങളെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് അവൻ പറയുന്നത്
അതുകൊണ്ടാണ്.
ആരും എന്റെ പിതാവിന്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു പറിക്കുകയില്ല എന്ന് അവൻ പറയുന്നതും അതുകൊണ്ടാണ്. കാരണം നമ്മെ പിതാവാണ് കർത്താവായ യേശു ക്രിസ്തു നൽകിയത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ക്രിസ്തുവിൽ ആക്കിയത്. എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് ത്രിയേക ദൈവമാണ് കാരണഭൂതനായി തീർന്നു.
നാം
ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടതാണ്. പഴയ മനുഷ്യൻ ഇനി ക്രൂശിക്കുവാൻ പരിശ്രമിക്കേണ്ടതില്ല. ഒരു കുരിശും മൂന്നാണികളും നൽകിയാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്രൂശിപ്പാനായിട്ട് കഴിയുകയില്ല. അത് അസാധ്യമായ കാര്യമാണ്. ഒരാൾ ആണിയെടുത്ത് ഇടത്തെ കൈ നിങ്ങൾക്ക് കുരിശുമേൽ ചേർത്ത് തറയ്ക്കാം. മൂന്ന് ആണികളുണ്ട്, ഒരു കരമേ ഉള്ളൂ. രണ്ടാമത്തെ ആണിയെടുത്ത് കാലിൽ വെച്ച് തറച്ചു വെക്കാം.
One left hand and the feet have been crucified.
ഇടത് കൈയും കാലുകളും ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ഈ ക്രൂരമായ വലത്തെ കൈയും, നമ്മുടെ ഏറ്റവും മോശമായ പാപങ്ങൾ ചെയ്യുന്ന വലത്തെ കൈ, അതിനെ ക്രൂശിക്കുക അസാധ്യമാണ്. അതിനുവേണ്ടിയാണ് അവൻ മഹത്വം വിട്ട് ഇറങ്ങി വന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചാൽ പോലും നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല, കാരണം ഞാനും പാപിയാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്ന ഒഴിപ്പാൻ തക്കവണ്ണം പാപരഹിതമായ ഒരു രക്തം ആവശ്യമായിരുന്നു. പാപരഹിതമായ രക്തം യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ പഴയ പാപ പ്രകൃതത്തിന്മേൽ നമുക്ക് ജയം സാധ്യമാണ് എന്നത്. പഴയ പാപ പ്രകൃതം നമ്മെ നിയന്ത്രിപ്പാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ പഴയ പാപ പ്രകൃതത്തിന് പഴയ മനുഷ്യനിലൂടെ അല്ലാതെ പ്രവർത്തിക്കുക സാധ്യമല്ല. എന്താണ് പഴയ മനുഷ്യൻ? പാപ പ്രകൃതത്തിന് തന്നെത്താൻ വിധേയപ്പെടുത്തുന്നതായ എന്റെ സ്വഭാവത്തിൽ എന്റെ ദേഹിയാണ് പാപ പ്രകൃതി മനുഷ്യൻ. എന്നാൽ എന്താണ് സംഭവിച്ചത്? കാൽവരി ക്രൂശിൽ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. റോമലേഖനം 6:1-2, 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാൾ മരുന്ന് പാപ സംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നിങ്ങൾ യേശുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ, അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ പാപത്തിന്മേൽ ജയം ഉണ്ടാകില്ല. അതേവരെയും നിങ്ങൾ പാപത്തിന്മേൽ ജയമെടുക്കുവാൻ തക്കോളം നിരന്തരമായി പരിശ്രമിക്കും, അതിൽ ശ്രദ്ധ ചെലുത്തും. എന്നാൽ ഈ സത്യം ഗ്രഹിക്കുന്നത് വരെയും നിങ്ങൾക്ക് പാപത്തിന്മേൽ ജയം ഉണ്ടാകില്ല. പാപത്തിന്മേൽ ജയമെടുക്കുവാൻ പരിശ്രമിക്കുന്നതായ ഒരു വിശ്വാസി തളർന്ന് ഒരു വിശ്വാസിയാണ്, അവന് ഇച്ഛാഭംഗം
ഉണ്ടാകുകയുള്ളൂ.
കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ചതായ പ്രവർത്തിയിൽ വിശ്വാസം അർപ്പിക്കുന്ന വിശ്വാസി, അവൻ ജയാളിയായി തീരുന്ന വിശ്വാസി. റോമലേഖനം 6:11
വാക്യം.
അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന്, ക്രിസ്തു യേശു ദൈവത്തിനെ ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. എണ്ണുക എന്നത് അക്കൗണ്ടൻസിക്കാർ ഉപയോഗിക്കുന്നതായ പദപ്രയോഗം. കണക്കിൽ നിങ്ങൾക്ക് 100% മാർക്ക്
മേടിക്കാം.
കണക്കിലും അക്കൗണ്ടൻസിയിലും നിങ്ങൾക്ക് 100% മാർക്ക് വാങ്ങാം. അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് തെറ്റുകൾ വരുത്തുക സാധ്യമല്ല. 100% വാങ്ങുവാൻ കഴിയും. പൗലോസ് ആ തരത്തിലുള്ളതായ അക്കൗണ്ടൻസി വാക്കാണ്
ഉപയോഗിക്കുന്നത്.
എണ്ണുക എന്നതുകൊണ്ട് യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് കണക്കിലെടുക്കുക എന്നാണ് അർത്ഥം.
Likewise, reckon ye also yourselves to be dead indeed unto sin, but alive unto God through Jesus Christ.
അവനെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനെ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ.
2 കൊരിന്ത്യർ 5:14-15.
14-15 വാക്യങ്ങൾ.
For the love of Christ controls us, because he has concluded this, that one has died for all, therefore all have died.
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും.
And he died for all, that those who live might no longer live for themselves, but for him
ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയമുണ്ടാവും. ഗലാത്യലേഖനം 2:20 ഇരുപതാം
വാക്യം,
ഇതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഞാൻ എന്നെ തന്നെ ക്രൂശിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നല്ല പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. ഇനി കൊലോസ്യലേഖനം 2:20 നാം മടങ്ങി വന്നാൽ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ, ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്ത്? അതുകൊണ്ട് വിജയകരമായ ഒരു ജീവിതം നയിക്കുന്നതിന്റെ ഒന്നാമത്തെ അടിസ്ഥാന പ്രമാണം നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ മരിച്ചവരാണ് എന്നുള്ളതാണ്. കാരണം യേശു തന്റെ മരണത്തിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി. രണ്ടാമത് നിങ്ങൾ അറിയേണ്ടതായ പ്രമാണം, വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിൽ ആ മുഖാന്തരമാണ് ജീവിക്കുന്നത് എന്നാണ്. നിങ്ങൾ മരിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ ജീവിച്ചിരിക്കുകയുമാണ്. വിശ്വാസി യേശു ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. കൊലോസ്യ ലേഖനം 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ക്രിസ്തു നമ്മുടെ ജീവനാണ്. എന്താണ് നിത്യജീവൻ? രക്ഷകന്റെ അടുക്കിലേക്ക് പാപികളായ നാം തിരിയുമ്പോൾ ദൈവം നമുക്ക് സ്വർഗത്തിൽ നിന്ന് നൽകുന്നതായ എന്തോ വസ്തു അല്ല നിത്യജീവൻ. നിത്യജീവൻ എന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്.
1 യോഹന്നാൻ 5:12
പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. ഇതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുന്നത്, നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നത്. പുതുജന്മം പ്രാപിച്ച ഓരോ വിശ്വാസി, പത്രോസിന്റെ 2 ലേഖനം 1:4 പറയുന്നു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. നാം മരിച്ചവരാണ്, എന്നാൽ അതേസമയം ജീവിക്കുന്നവരുമാണ്. പാപത്തിന് മരിച്ചവരാണ്, ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്നവരാണ്. ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നാം എന്തിന് ജീവിക്കുന്നുവോ അതാണ് ജീവൻ എന്നത്. എന്താണ് നിങ്ങളുടെ ജീവൻ എന്നതാണ് ചോദിക്കേണ്ടത്. എന്താണ് നമുക്ക് ജീവൻ നൽകുന്നത്? ഐസ്ക്രീമിനെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് സജീവരായി തീരാറുണ്ട്. അല്ലെങ്കിൽ ചോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ മുഖഭാവം മാറും. യവനക്കാർ കാറിനെ കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ പ്രണയത്തെ കുറിച്ച് പറഞ്ഞാലോ ഉടനെ സജീവരായി
തീരും.
ഫിലിപ്പി ലേഖനം 1:21 എന്താണ് ജീവന്റെ രഹസ്യമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട്
പറഞ്ഞു,
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എനിക്ക് മരിക്കുന്നത് ലാഭവുമാണ്. യേശു ക്രിസ്തു ആണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവൻ. കർത്താവായ യേശു ക്രിസ്തുവിനോ സംബന്ധമായ ഏത് കാര്യത്തോടും അപ്പോസ്തലനായ പൗലോസ് ജീവിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഇത് തന്നെ ആയിരിക്കണം അനുഭവം. എന്റെ എന്നെ ആത്മീയമായി സഹായിച്ച പി സി വർഗീസ്, ചെന്നൈയിൽ ലോ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരമായി പുകവലിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ചാർമിനാർ സിഗരറ്റാണ് താൻ വായിച്ചു. എന്റെ പിതാവ് അങ്ങനെയായിരുന്നു.
I still remember the smell of the smoke when I was little kid.
Charbonneau cigarette ആണ് ഇവരെ വലിച്ചുകൊണ്ടിരുന്നത്. ഒരു പാക്കറ്റ് ചാർബനാ സിഗരറ്റ് എന്റെ പിതാവ് വലിക്കുമായിരുന്നു. ഇപ്പോഴും 84 വയസ്സുള്ളവനായി ജീവനോടെ ഇരിക്കുന്നു. ക്യാൻസർ ഉണ്ടായിരുന്നു, അത് അതിനെ അതിജീവിച്ചു. പിസിയും ചാർമിനാർ സിഗരറ്റാണ് വലിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അവൻ മാനസാന്തരപ്പെട്ടു. ലോ കോളേജിൽ വെച്ചാണ് മാനസാന്തരപ്പെട്ടത്. കർത്താവ് യേശു ക്രിസ്തു താൻ ഒരു പുതിയ ജീവൻ കണ്ടെത്തി. അവൻ മാനസാന്തരപ്പെട്ട ശേഷം ലോ കോളേജിലെ തന്റെ സുഹൃത്തുക്കൾ സിഗരറ്റ് നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ക്ഷമിക്കണം, എനിക്ക് പുകവലിപ്പാൻ ഇനി സാധ്യമല്ല, ഞാൻ മരിച്ചിരിക്കുന്നു, ഞാൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. എന്താ പി സി, എന്താ പി സി എന്ന് പറയുന്ന ഭ്രാന്താണോ എന്ന് അവർ ചോദിച്ചു. താൻ യേശുവിനോടുകൂടെ മരിച്ചു എന്നുള്ള കാര്യം അവർക്ക് വിശദമാക്കി. അവന്റെ കയ്യിലേക്ക് ഒരു സിഗരറ്റ് വെച്ച് നീട്ടി അവർ അവനെന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞു, എന്റെ കാര്യങ്ങൾ എന്റേതല്ല എന്ന് പറഞ്ഞു. ഇനി ഇനി ആരുടെ കാര്യങ്ങളാണ് നിന്റേതെന്ന് പി സി ചോദിച്ചു. ഇത് യേശുവിന്റെ കാര്യങ്ങളാണ്. അവർ അവനെ അവിടെ ഇവർ ഭ്രാന്താണെന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു. അവന്റെ പ്രണയിനി, അവന്റെ പ്രണയിനിയും അവളെ അവനെ വിട്ടുപോയി, അവളും വിട്ടുപോയി. നിന്നോടുള്ള ബന്ധം, നിന്നോടുള്ള ബന്ധം എനിക്ക്, നിന്നോടുള്ള ബന്ധം എനിക്ക് ഇനി തുടരുവാൻ കഴിയില്ല എന്ന് തന്റെ പ്രണയിനിയോട് പറഞ്ഞപ്പോൾ അവൾ മറുപടി പറഞ്ഞു, നീ പോയി ക്രൂശിൽ നിന്നെ തന്നെ ക്രൂശിക്ക എന്നാണ്. അവൻ പി സി മറുപടി പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അനേക വർഷങ്ങൾ താൻ സുവിശേഷം ഈ രാജ്യത്തിന്റെ അനേകം വിദ്യാർത്ഥികൾ അവന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടു. ഞാനും അവനോടൊപ്പം 2 വർഷത്തോളം സഞ്ചരിച്ചു. ഏതാണ്ട് 4 വർഷത്തിലധികമായി അദ്ദേഹം പക്ഷാഘാതത്തിന് കിടക്കയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതാണ്ട് 4 വർഷത്തോളമായി. എന്റെ പിതാവിനേക്കാൾ 1 വയസ്സ് പ്രായം കുറവാണ് അദ്ദേഹത്തിനുള്ളത്. വിശ്വാസി യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. അവൻ യേശു ക്രിസ്തുവിനോടുകൂടി യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു. 3, കർത്താവ് യേശു ക്രിസ്തുവിനോട് വിശ്വാസി ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യങ്ങൾ നാം തിരിച്ചറിയേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഇത് നാം തിരിച്ചറിയുമ്പോൾ രൂപാന്തരപ്പെട്ടതായ ഒരു ജീവിതം നമുക്ക് സാധ്യമായി. കൊലോസ്യ ലേഖനം 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി. ഉയർത്തെഴുന്ന ജീവനോടെ ഇരിക്കുകയും അതേസമയം കല്ലറയിലായിരിക്കുകയും ചെയ്യുക സാധ്യമാണ്. 2nd World War 2 അനേകം യഹൂദ മതസ്ഥരും ശവക്കല്ലറകളിൽ ഒളിച്ചു പാർക്കും. അവരൊരു ശവക്കുഴി കുഴിച്ചുണ്ടാക്കി അതിൽ മറഞ്ഞൊളിച്ചിരുന്നു. അങ്ങനെയൊരു ശവക്കുഴിയിൽ ഒരു ശിശു പോലും ജനിച്ചതായി പറയപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവനോടെ തന്നെ ശവക്കുഴിയിലായിരിക്കാൻ കഴിയും. എന്നാൽ യേശു നമുക്ക് ജീവൻ നൽകിയപ്പോൾ അവന്റെ ജീവനാണ് നൽകിയത്. അവൻ നമ്മെ കുഴിയിൽ നിന്ന് ഉയർത്തി അവൻ സ്വർഗത്തിൽ സിംഹാസനത്തിൽ തമ്മിൽ ഇരുത്തിയിരിക്കുന്നു. അവനോടുകൂടി ഇരുത്തിയിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. നാം അവനോടുകൂടി ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ ഗ്രഹിക്കുക. അവിടെയാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെയാണ് എന്റെ സ്ഥാനം. പ്രായോഗികമായ തലത്തിൽ ഞാൻ എന്റെ സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ
Now that if does not suggest that believers reading Paul's letter might not have been risen with Christ.
എങ്കിൽ എന്ന പദപ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ട് പൗലോസിന്റെ ലേഖനം വായിക്കുന്നവർ ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന ചിന്തയല്ല അവിടെ
വരുന്നത്.
യഥാർത്ഥ വിശ്വാസികൾ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാന ഉയർത്തെഴുന്നേൽപ്പിൽ അവന്റെ മഹത്വീകരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുകയാണ്.
It would be better to translate Colossians 3:1 like this. Since then you have been raised with Christ, seek the things that are above, where Christ is seated at the right hand of God.
ഒരു പക്ഷേ ഇങ്ങനെ വിവർത്തനം ചെയ്യുകയായിരിക്കാം കുറെ കൂടെ ഉത്തമം. നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇരിക്കുന്നത് കൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്
അന്വേഷിപ്പിക്കുന്നോട്
ഒപ്പമുള്ളതായ നമ്മുടെ മഹത്വീകരിക്കപ്പെട്ടതായ സ്ഥാനം അത് ഒരു തത്വസംഹിത മാത്രമല്ല, നാം എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുന്നതായ ഒരു ലക്ഷ്യ സ്ഥാനവുമല്ല, അത് പൂർത്തീകരിക്കപ്പെട്ടതായ ഒരു വസ്തു.
അത്
ചരിത്രപരമായ ഒരു സംഭവമാണ്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്നുള്ളത് പോലെ തന്നെ ചരിത്രപരമായ ഒരു വസ്തുതയായിട്ട് അതിരിക്കുന്നു. ഇതേ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അവനോടുകൂടെ മരിച്ചു, നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെട്ടു, നിങ്ങൾ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾ അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അവന്റെ വലത്ത് ഭാഗത്ത് തന്നെ അവൻ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. റോമലേഖനം 6:5 അഞ്ചാം
വാക്യം,
അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്. എഫേസ്യലേഖനം 2:6 നിങ്ങളെ ക്രിസ്തു യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൊലോസ്യലേഖനം 2:12 മടങ്ങി വന്ന സ്ഥാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. റോമലേഖനം 8:34 വാക്യം, ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. യേശു നമ്മുടെ സ്വർഗീയ മഹാപുരോഹിതനാണ്. നാം അവനോടുകൂടി എടുത്തിട്ടിരിക്കുന്നു. അവൻ നമ്മുടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ്. പിതാവായ ദൈവമുമ്പാകെ പിശാച് നമ്മെ കുറ്റം വിധിക്കുമ്പോൾ പിതാപുത്രനായ ദൈവമത്രേ നമുക്ക് വേണ്ടി വാദിക്കുന്നു. കാരണം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നത് അവനാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മുടെ ആവശ്യങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ എത്തിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് നാം അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റെടുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം അവനിൽ ജീവിക്കുന്നു. ഇതിന്റെ ഫലം എന്താണ്? നമുക്ക് അളന്നുകൂടാതവണ്ണമുള്ളതായ പുനരുത്ഥാന ശക്തി ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന ശക്തി ഈ ശക്തിയാണ്. എന്നാൽ ഇത് വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക്
ലഭ്യമാകൂ.
ഇത് സത്യമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എണ്ണുന്നില്ല എങ്കിൽ ഈ ശക്തി നിങ്ങൾക്ക് ലഭിക്കുക
അസാധ്യമാണ്.
അതുകൊണ്ടാണ് കർത്താവ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ക്രിസ്തു യേശുവിൽ നാം വിജയാളികളായി തീർന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അത്യന്തമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എത്ര വലുതെന്ന് അറിയുക. എന്തുകൊണ്ടാണ് സഭ ഇന്നും മുടന്തി നടക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ മുടന്തി നടക്കുവാൻ കാരണം? സഭ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എഫേസ്യലേഖനം 1:19-20 വാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റവും അല്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനാ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപിച്ച് വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതും വിളിക്കപ്പെടുന്ന സകലത്തിന്റെ നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. വിശ്വാസികൾ ഈ സത്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഞായറാഴ്ച വിശ്വാസികളായി
തീരും.
ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച രാവിലെ കർത്തൃമേശയ്ക്ക് മുമ്പ് ഒരു നീണ്ട കുറ്റബോധത്തിന്റെ പാപത്തിന്റെ ലിസ്റ്റ് കൊണ്ടാണ് വിശ്വാസികൾ കടന്നു വരുന്നത്. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഈ പാപത്തെ കുറിച്ച് സമ്മതിക്കേണ്ടതായിട്ട്
വരും.
അതെല്ലാം ഏറ്റുപറഞ്ഞ് കർത്തൃമേശയിൽ പങ്കാളികളായി തീരുന്നു. കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നു, പാപക്ഷമ ലഭിച്ചവരായി തീരുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആരാധന കഴിഞ്ഞ് നിങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ പഴയ കുഴിയിൽ തന്നെ അപകപ്പെടും. അനേക യുവതി യുവാക്കന്മാരായ വിശ്വാസികൾ ഇതെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ തരത്തിലുള്ളതായ ജീവിതം എനിക്ക് മടുത്തു. അവരനേകരും ആരാധന
നയിക്കുന്നവരാണ്.
അവർ ആളുകളുടെ മുമ്പിൽ നിന്ന് ആരാധനയിൽ മറ്റുള്ളവരെ നയിക്കുകയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലും ഈ പ്രതിസന്ധികളുണ്ട്. എന്നാൽ യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് തിരിച്ചറിയുക.
Your struggle against sin has been fought by Christ on the cross. And he has risen from the dead. He has included you.
പാപത്തിനെതിരായുള്ള നിങ്ങളുടെ പോരാട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത് സാധിച്ചിരിക്കുന്നു. നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
The believer died with Christ.
വിശ്വാസി യേശുവിനോടുകൂടെ മരിച്ചു.
The believer lives in Christ.
വിശ്വാസി യേശുവിൽ ജീവിക്കുന്നു.
The believer is raised with Christ.
വിശ്വാസിയെ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു.
And then Paul tells us the believer is hidden.
പിന്നീട് പൗലോസ് പറയുകയാണ്, വിശ്വാസി ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു ആയിരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം
അതാണ്.
കൊലോസ് ലേഖനം 3:3 നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നത്, യഹോവയുടെ നാമം ഉറപ്പുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അവൻ നമുക്ക് മുമ്പായി പോയി. അവന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷത്താൽ അവൻ നമ്മെ പരിപാലിക്കുന്നു. അവൻ നമ്മൾ വസിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. അവന്റെ മഹത്വമാണ് നമ്മുടെ കിരീടം എന്ന ദൈവത്തിന്റെ വചനം നമ്മോട് അവന്റെ അവൻ നമുക്ക് മുൻപും പിൻപും പരിചയമാണെന്ന് ദൈവത്തിന്റെ വചനം പറയും. അവൻ നമ്മുടെ ജീവൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നാം ഈ ലോകത്തിന്റെ ഭാഗമല്ല. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നാം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുണ്ട്. നാം ഈ ലോകത്തിന്റെ ഭാഗമല്ല. ഇനി നാം ക്രിസ്തുവിനുള്ളവരാണ്. നമ്മുടെ ജീവന്റെ ആധാരം
അവനാണ്.
അവൻ നിന്ന് വരുന്ന ജീവനാണ് നാം അനുഭവിക്കേണ്ടത്. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്നതുകൊണ്ട് എന്താണ്
അർത്ഥമാക്കുന്നത്?
അത് സുരക്ഷിതത്വത്തെ സൂചിപ്പിക്കുന്നു. അത് സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു. റോമാലേഖനം 8:13 38-39 വാക്യങ്ങൾ.
For I am sure that neither death nor life nor angels nor rulers nor things present nor things to come nor powers nor height nor depth nor anything else in all creation will be able to separate us from the love of God in Christ Jesus our Lord.
മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ
ഉറച്ചിരിക്കുന്നു.
അതുകൊണ്ടാണ് അവൻ നമ്മെ തന്റെ ഉള്ള കൈ വലിച്ചിരിക്കുന്നു. ആർക്കും തന്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു വരുപ്പാൻ കഴിയുകയില്ല. നമ്മുടെ ജീവൻ ക്രിസ്തു യേശുവിൽ മറഞ്ഞിരിക്കുന്നു. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം എന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതായ ക്രിസ്തുവിനെ ലോകം അറിയുന്നില്ല.
1 യോഹന്നാൻ 4:4-6
4 മുതൽ 6 വരെയുള്ള വാക്യം.
They are from the world, therefore they speak from the world, and the world listens to them. We are from God, whoever knows God listens to us. Whoever is not from God does not listen to us. By this we know the spirit of truth and the spirit of error.
കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിലെ ആത്മാവ് എന്നും ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. നമ്മുടെ പ്രവർത്തന മണ്ഡലം ഈ ലോകമല്ല. നമ്മുടെ പ്രവർത്തന മണ്ഡലം സ്വർഗീയമാണ്.
The things that attract us and excite us belong to heaven, not to the earth.
നമ്മെ ആകർഷിക്കുകയും നമ്മെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് ഭൗമികമായ കാര്യങ്ങളല്ല, ആത്മീയമായ സ്വർഗീയമായ കാര്യങ്ങളാണ്.
Now this does not mean that we should ignore our earthly responsibilities.
ഭൗമികമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിസ്സാരമായി കരുതണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം.
This means that our motives and our strength comes from heaven, not from the world.
എന്നാൽ നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും അതിനുള്ള ശാക്തീകരണവും സ്വർഗത്തിൽ നിന്നാണ് വരേണ്ടത്, ഭൗമികമായിരിക്കരുത് എന്നാണ്
അർത്ഥം.
വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, വിശ്വാസി ക്രിസ്തുവിൽ ജീവിക്കുന്നു, വിശ്വാസി ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു യേശുവിനോടുകൂടി അവൻ മറഞ്ഞിരിക്കുന്നു. അഞ്ചാമതായി, വിശ്വാസി ക്രിസ്തു യേശുവിനോടുകൂടെ ക്രിസ്തു യേശുവിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. യേശു ക്രിസ്തു ഇപ്പോൾ പുത്രനായ പിതാവായി ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നു. ഒരിക്കൽ ഒരു ദിവസം അവൻ നമ്മെ തന്റെ ജനത്തെ അവനോടുകൂടി ചേർപ്പാനായി വരും. അവന്റെ സഭ, അവന്റെ മണവാട്ടി നമ്മെ മഹത്വത്തിലേക്ക് സ്വീകരിപ്പാൻ അവൻ വരും. ഒന്ന് ദിവസം നാലാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. യേശു തന്റെ മഹത്വത്തിൽ വരുമ്പോൾ നാം അവനോടുകൂടെ നിത്യമായ തേജസ്സിൽ പ്രവേശിക്കും. അവൻ തന്റെ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ വെളിപ്പെടും. അതിന്റെ അർത്ഥം നാം ഇപ്പോൾ തന്നെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. റോമലേഖനം എട്ടാം അധ്യായത്തിന്റെ 33-ാം വാക്യം, 30-ാം വാക്യം,
and those whom he predestined he also called, and those whom he called he also justified, and those whom he justified he also glorified.
മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു.
God has given every believer a foretaste of this glory.
ഈ തേജസ്സിന്റെ ഒരു അച്ചാരം ദൈവം ഓരോ വിശ്വാസിക്കും നൽകിയിരിക്കുകയാണ്.
Stand this morning in church, blessed assurance, Jesus is mine. Oh, what a foretaste of glory.
ഈ പാട്ട് നാം ഇന്ന് രാവിലെ പള്ളിയിൽ പാടിയല്ലോ. നാം അവന്റെ സ്വഭാവത്തിന്റെ, അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ
കൂട്ടാളികളാണ്.
വീണ്ടും ജനം പ്രാപിച്ച ഓരോ വിശ്വാസിയുടെയും ജീവിത ഹൃദയത്തിൽ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പാസ്റ്ററെ നാം ഇപ്പോഴും ലോകത്തിൽ അകപ്പെട്ടു പോകുന്നത്? ഈ മഹത്വത്തിന്റെ ഒരു അച്ചാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണ്. പുതുജന്മം പ്രാപിച്ച വിശ്വാസികളിൽ വസിപ്പാൻ അവൻ കടന്നു വന്നിരിക്കുന്നു.
Simply has not yet been fully revealed.
ഈ തേജസ് അതിന്റെ പൂർണ്ണതയിൽ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. അതിന്റെ ഒരു അച്ചാരം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
This glory will be fully.
എന്നാൽ ഒരു ദിവസം ഇത് പൂർണ്ണമായും വെളിപ്പെടും. പത്രോസും യാക്കോബ് യോഹനാനും കർത്താവായ യേശു ക്രിസ്തു ഈ തേജസ് വെളിപ്പെടുന്നത് കണ്ടു. ആ മരൂപ മലയിലാണ് ഇത് കണ്ടത്. അവർ അവനെ കണ്ടു, അവർ അവന്റെ മഹത്വത്തോടുകൂടി അവനെ കണ്ടു. എന്നാൽ ഇന്ന് തേജസ് ഏറിയ ഒരു ശരീരമുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ ശരീരങ്ങൾ ഭൗമികമായ ശരീരങ്ങളാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. അത് സംഭവിക്കുന്നത് അവന്റെ മഹത്വത്തിൽ അവൻ വെളിപ്പെടുമ്പോഴാണ്.
So Christ has already given us his glory.
ക്രിസ്തു തന്റെ മഹത്വം നമുക്ക് നൽകിയിട്ടുണ്ട്.
John 17:20.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ
The glory that you have given me, I have given to them that they may be one even as we are one.
നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. ഇതുകൊണ്ടാണ് നാം ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സജീവമായി അനുഭവിക്കാൻ കഴിയും. ആ ദൈവ വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവന്റെ മഹത്വമാണ് നമ്മുടെ മധ്യേ വെളിപ്പെടുന്നത്. വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ
Lloyd Jones, the great expositor of the Word of God,
ദൈവവചനത്തിന്റെ വ്യാഖ്യാതാവായ ലോയിഡ് ജോൺസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 1500 ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു മന്ത്രവാദിനി ആ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് വന്നു. മന്ത്രവാദം എന്താണെന്നുള്ള അവൾ അറിഞ്ഞിരുന്നു. അതിന്റെ ശക്തിയെയും അവൾ മനസ്സിലാക്കിയിരുന്ന ഒരു
സ്ത്രീയാണ്.
ഞായറാഴ്ച രാവിലെ അവൾ ആരാധനയ്ക്ക് കടന്നു വന്നു. അവൾക്ക് മാനസാന്തരമുണ്ടായി. എന്താണ് സംഭവിച്ചത്? ഇതാണ് അവൾ പറഞ്ഞത്. ആ ശക്തി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിവിടെ കടന്നു വന്നപ്പോൾ നിർമ്മലമായ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ശക്തി ദൈവത്തിനുള്ളതെന്ന് ദൈവം പറയുന്നു. പിശാചനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവനവന് ശക്തി എടുത്തു കളവാൻ കഴിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ശക്തിയുള്ളവനായി. എന്നാൽ ആ പിശാചിന്റെ ശക്തി കളങ്കപ്പെട്ട
ശക്തിയാണ്.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് വേജിച്ചെറുവാൻ കഴിയാതെ.
He'll come with sheep's clothing, ravenous wolf. He'll come in sheep's clothing. So we don't even deserve, we don't have the Holy Spirit in you.
അവൻ ചെന്നായിരിക്കെ ആട്ടിൻകുട്ടിയുടെ വേഷം ധരിച്ചുകൊണ്ട് വരും. എന്നാൽ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കേണ്ടതാണ്. ഈ മന്ത്രവാദിനിക്ക് രൂപാന്തരം സംഭവിച്ചു. കാരണം നിർമ്മലമായ വിശുദ്ധമായ ശക്തി എന്നുള്ളത് എന്ത് എന്നുള്ളത് അവൾ
മനസ്സിലാക്കി.
ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രഖ്യാപിച്ചപ്പോൾ അവൾക്ക് മാനസാന്തരമുണ്ടായി. അവൾ രക്ഷിക്കപ്പെട്ടു. അവൾ ഒരു വേദപഠന ക്ലാസ്സിലേക്ക് വന്നു.
Mrs. Jones was taking the
Bible study. ബൈബിൾ ക്ലാസ് എടുത്തിരുന്നത് ലോയിഡ് ജോൺസിന്റെ ഭാര്യ.
Mrs. Jones asked her, what is the difference? Can you explain a little bit of the difference that was there before you came to Christ?
നീ ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപും പിൻപും ഉള്ളതായ വ്യത്യാസം എന്താണെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അവൾ എന്താണ് പറഞ്ഞത്
അറിയാമോ?
എന്റെ ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൾ പറഞ്ഞു. വൈശാചികമായ ശക്തിയുമായിട്ട് നിങ്ങൾ ഇടപെടുവാൻ ശ്രമിക്കുമ്പോൾ
every person practically in the Gadaba villages that have come to Christ have been involved in some form of witchcraft.
Mandravathe kurichu parayumbol Gadabayilulladaya aa giriva gotravargakkar oru pakshe ellavarum thanne edekkilum tarathulladaya mandravada prayogalkku vidheyara.
When you preach and then you pray, suddenly there will be shrieks in the congregation. The evil spirits are leaving.
Ningal prasangikkeyum prarthikkeyum cheyumbol bhootaatmakkal vittu povunnathu kaanman kazhiyum. Alari vilichukondu povunnathu kaanman
kazhiyum. People who respond to the gospel, respond to the altar call, come forward and they just follow.
സുവിശേഷത്തോടെ പ്രതികരിച്ച് അനുകൂലമായി പ്രതികരിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പോട്ട് വരുന്നവർ നിലവിളിച്ചുകൊണ്ട് വീഴുന്നത്
കാണാം.
ആദ്യം ഇത് സംഭവിച്ചപ്പോൾ
I just don't know. I think what has happened is the evil spirit is departing. Either the evil spirit is departing or the power of God, so overwhelming power of God has come upon that person's life.
ഒന്നാമത് ആദ്യത്തെ പ്രാവശ്യം ഇത് സംഭവിച്ചപ്പോൾ വർഗീസ് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു. ഒന്നില്ലെങ്കിൽ ഭൂതാത്മാക്കൾ വിട്ടുപോവുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തിയോടെ ഇറങ്ങി വരികയാണെന്ന്
പറഞ്ഞു.
ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അത് പ്രകടമായി കാണുവാൻ
കഴിയും.
അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 17:22 വാക്യത്തിൽ യേശു പറയുന്നത്, നീ എനിക്ക് തന്നു നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നത് പോ എന്നും എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടത്. ഈ മഹത്വത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടൽ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോഴാവും സംഭവിക്കുക. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകളുണ്ട്, എന്നാൽ സന്തോഷിപ്പി. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. റോമലേഖനം
8:18
നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇതെപ്പോൾ സംഭവിക്കും? ക്രിസ്തു മഹത്വത്തോടുകൂടി മടങ്ങി വരുമ്പോഴും സംഭവിക്കും. റോമലേഖനം 8:23 സർവ്വസൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് പാപം മുഖാന്തരമാണ്.
Not only the creation, but we ourselves who are the first fruits of the Spirit groan inwardly as we wait eagerly for adoption as sons, the redemption of our
bodies. സർവ്വസൃഷ്ടി എന്ന് പറയുമ്പോൾ ഞരങ്ങി ഈറ്റുന്നതോടെ ഇരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ മർത്യ ശരീരത്തിൽ നമുക്ക് ലഭിക്കാനുള്ള തേജസ്സിന്റെ ഒരു അച്ചാരം എന്നാൽ തേജസ്സേറിയ തേജസ്സിന്റെ പൂർണ്ണമായ വെളിപ്പാട് നമുക്ക് മഹത്വമേ പെട്ട മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ അത്ര നമുക്ക് ലഭിക്കുക.
And then you get a little bit of it. The wife makes payasam and then you go into the kitchen and you get a taste of it. Ah, fantastic.
അടുക്കളയിൽ ചെന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പായസത്തിന്റെ ഒരു അല്പം രുചിപ്പാൻ ലഭിക്കുമ്പോൾ അത് എത്ര ആസ്വാദികരമായി നമുക്ക് തോന്നും, എന്നാൽ പറയും ഇപ്പോൾ തരികയില്ല, ഇപ്പോൾ രുചിച്ചിരിക്കുന്നു. ഇതിനാണ് അത് അച്ചാരം എന്ന് പറയും. എപ്പോഴാണ് ഇത് ലഭിക്കുക? വൈകുന്നേരം 6 PM
ലഭിക്കും.
നിങ്ങൾക്ക് ലഭിച്ചത് ഒരു അച്ചാരമാണ്, എന്നാൽ അതിന്റെ പൂർണ്ണത വൈകുന്നേരം 6 PM ലഭിക്കും. അത് സംഭവിക്കുന്നുള്ള ഉറപ്പാണ്. അവിടെ പോയി ഇരുന്നാൽ 6 PM പോയിരുന്നാൽ അത് കിട്ടും. ഇപ്പോൾ നമുക്കൊരു അച്ചാരം ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ അതിന്റെ പൂർണ്ണ മഹത്വം എപ്പോൾ ലഭിക്കും? ഈ മർത്യ ശരീരത്തിലല്ല, അത് സാധ്യമല്ല. അതുകൊണ്ടാണ്
You can't see God with this human body.
മനുഷ്യ
ശരീരം
നമുക്ക് ഈ മർത്യ ശരീരത്തിൽ ദൈവത്തെ കാണാൻ കഴിയയില്ല. നമുക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ആവശ്യമാണ് എന്ന് യേശു പറഞ്ഞത്. വിശ്വാസി യേശുവിനോട് മരിച്ചു, അവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, കർത്താവിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ താദാത്മ്യം ഇങ്ങനെയാണ്.
In view of this wonderful identity with Jesus,
ക്രിസ്തുവിലുള്ളതായ നമ്മുടെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? കൊലോസ്യലേഖനം 3:1-2 ഉയരത്തിലുള്ളത് അന്വേഷിപ്പി.
2
ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണം ഇത് മുഖാന്തരം നമുക്ക് ലോകത്തിൽ ഉണ്ടായിരുന്നതായ നമ്മുടെ പഴയ ജീവനിൽ നിന്ന് നമ്മെ
വേർപെടുത്തിയിരിക്കുകയാണ്.
നാം ഇപ്പോൾ സ്വർഗീയമായ ഒരു ജീവന്റെ ഉടമകളാണ്. എങ്ങനെയാണ് ഉയരത്തിലുള്ളത് ഞാൻ അന്വേഷിക്കുക എന്ന ചോദ്യം നിങ്ങൾ ഉണ്ടെങ്കിൽ രഹസ്യം 3:2 ശരിയായ ഒരു വിവർത്തനം ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെ പറയണം, ആക്ഷരികമായ വിവർത്തനം ഇങ്ങനെയായി 3:2 ഇങ്ങനെയായിരിക്കണം. നിങ്ങൾ ഉയരത്തിലുള്ളത് ഒരു ചിന്തിക്കുന്നത് ഒരു ശീലമാക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഉയരത്തിലുള്ളതിൽ ആക്കുക, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിൽ നിരന്തരം ചിന്തിക്കുന്നത് ഒരു ശീലമാക്കുക. അതാണ് ഒരുപക്ഷെ ശരിയായ വിവർത്തനം. നമ്മുടെ കാലുകൾ ഭൂമിയിലും നമ്മുടെ ചിന്തകൾ
സ്വർഗത്തിലുമായിരിക്കണം.
ഡി എൽ മൂഡി ഇങ്ങനെ പറയുകയുണ്ടായി, ചില ആളുകൾ സ്വർഗീയമായത് മാത്രം ചിന്തിക്കുന്നുണ്ട്, ഭൂമിയിൽ അവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കരുത്.
Get their direction from the Lord Jesus Christ in heaven through the Holy Spirit who lives in us.
പ്രായോഗിക ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങളുടെ നമുക്ക് അതിന്റെ രൂപരേഖയും അതിന്റെ നടത്തിപ്പും ലഭിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിൽ ദൈവ കർത്താവായ യേശു ക്രിസ്തു അത്ര ലഭിക്കേണ്ടത്.
So we look at earth, we look at the things of this world, the proceedings of each day, we look at the proceedings of each day from heaven's perspective.
അതുകൊണ്ട് സ്വർഗീയമായ കാഴ്ചപ്പാടിൽ ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ ഓരോ ദിവസത്തെയും കാര്യാദികളെ നാം കാണേണ്ടത്
ആവശ്യം.
കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്ന നിലയിൽ നാം
സുരക്ഷിതരാണ്.
നമ്മുടെ ജീവൻ ദൈവത്തിൽ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുകയാണ്.
So what by faith, not by sight.
അതുകൊണ്ട് കാഴ്ചയല്ല, വിശ്വാസത്താലത്രെ നാം നടക്കുന്നു. രണ്ടു കൊരിന്ത്യർ 5:7 ഏഴാം വാക്യം. എന്താണ് കാഴ്ചയല്ല, വിശ്വാസത്താലത്രെ നടക്കുക എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്,
നമ്മൾ വസിക്കുന്ന ആത്മാവിന്റെ തലത്തിൽ ജീവിക്കാനായിട്ട് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. നാം പുതുജന്മം പ്രാപിക്കുന്നതിന് മുമ്പ് നാം ആത്മീയമായ നമ്മുടെ ആത്മാവ്
മൃതാവസ്ഥയിലാണ്.
ഓരോ മനുഷ്യനും ആത്മാവ്, ദേഹി, ദേഹം എന്നിവയാൽ
സൃഷ്ടിക്കപ്പെട്ടവരാണ്.
പഴയ നിയമത്തിൽ ആത്മാവും ദേഹിയും എന്ന പദങ്ങൾ അന്യോന്യം മാറി ഉപയോഗിച്ചിരുന്നു. ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദേഹിയെ കുറിച്ചും പറഞ്ഞതായി നമുക്ക് വായിപ്പാൻ
കഴിയും.
എന്നാൽ പുതിയ നിയമത്തിൽ പൂർണ്ണമായ വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട്
1 Thessalonians 5:23
അഞ്ചാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ,
Now may the God of peace himself sanctify you completely and may your whole spirit and soul and body be kept blameless at the coming of our Lord.
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖന കർത്താവ് 4:12 വാക്യത്തിൽ ആത്മാ ദേഹിയെ കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നതുമാണ്. സന്ധിമജ്ജകൾ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും
വിവേചിക്കുന്നതുമാകും.
അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനം ശക്തിയേറിയതായതുകൊണ്ട് നിങ്ങളുടെ ദേഹിയെയും നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ ആത്മാവിനെയും തുളച്ചു ചെല്ലുന്നവരെയും സാധ്യമാണ്. നിങ്ങൾ പുതുജന്മം പ്രാപിക്കുമ്പോൾ എന്താണ്
സംഭവിക്കുക?
ദൈവവചനം ആഴത്തിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് മൃതാവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ആത്മാവിന് ജീവൻ നൽകും. നിങ്ങൾ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മാവ് മരിച്ച
അവസ്ഥയിലായിരുന്നു.
എന്താണ് കാരണം? പാപമാണ് കാരണം. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയിലാണ്. അത് ദൈവത്തോടുള്ള സംബന്ധത്തിൽ സംസർഗത്തിൽ ഇരിപ്പാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ പാപം മുഖാന്തരം, അത് ആദാമിൽ നിന്ന് ലഭിച്ചതായ പാപം നിമിത്തം നമ്മുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. പുതിയ ജനനത്തിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പ്രവേശിച്ച് മരിച്ച നമ്മുടെ ആത്മാവിന് പുതുജീവൻ നൽകുന്നു.
അങ്ങനെയാണ്
ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ച് നമ്മെ പുതുജന്മത്തിന് കാരണമാക്കി തീർക്കുന്നത്.
1 Petrus 1:23
കിടന്ന ബീജത്താലല്ല, കിടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
The human spirit which was dead becomes alive the moment God's word penetrates deeper and causes the dead spirit to come alive.
ദൈവത്തിന്റെ പരിശുദ്ധ ദൈവത്തിന്റെ വചനം ആഴത്തിൽ കടന്നു ചെന്നിട്ട് മരിച്ചതായ നമ്മുടെ ആത്മാവിനെ പുതുജീവൻ പുതുക്ക പ്രാപിച്ച് പുതുജീവൻ നൽകുവാനായിട്ട്
ഇടയാക്കും.
നിങ്ങൾ പുതുജന്മം പ്രാപിക്കുന്നതിന് മുമ്പ് ആത്മാവല്ല നിങ്ങളെ നയിച്ചിരുന്നത്, നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ശരീരവുമാണ് നിങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. എന്താണ് നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി? നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഇച്ഛാശക്തി. ബുദ്ധി, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ
ഇച്ഛാശക്തി.
പുനർജന്മം പ്രാപിക്കാത്തതായ ഒരു വ്യക്തി എങ്ങനെയാണ് അതുകൊണ്ട്
ജീവിക്കുന്നത്?
പുതുജനത്തിന്റെ അനുഭവം ഇല്ലാത്ത മരിച്ച ആത്മാവുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കുന്നത്? അവൻ തന്റെ പ്രാണൻ മുഖാന്തരമാണ്
ജീവിക്കുന്നത്.
താൻ എടുക്കുന്ന ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനവും തന്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ തന്റെ വികാരങ്ങളിൽ അല്ലെങ്കിൽ തന്റെ ഇച്ഛാശക്തിക്ക് ഒത്തവണ്ണം അത്ര തീരുമാനങ്ങൾ. ആരാണ് നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്? നിങ്ങൾ പഠിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളാണ് നിങ്ങളെ നയിക്കുന്നത്. ആരാണ്? ലോകമാണ് സിദ്ധാന്തങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ നിങ്ങൾ ചിന്തകളെ നിങ്ങളെ സ്വാധീനിക്കുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങളെ വിഡ്ഢികളാക്കി തീർക്കുന്നു. നിങ്ങളുടെ ആത്മാവ് മൃതാവസ്ഥയിലായതുകൊണ്ട് നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ ദേഹിയാണ്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും ഇച്ഛാശക്തിയുമാണ് നിങ്ങളെ നയിക്കുന്നത്, തീരുമാനങ്ങളിലേക്ക് നടത്തുന്നത്.
Of course the body follows what we think, what we feel. The body follows.
നാം എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് വിചാരിക്കുന്നു, അതിന്റെ പിന്നാലെ നമ്മുടെ ശരീരവും പോകും. ആത്മാവ് മരിച്ചിരിക്കുന്നു. എന്നാൽ പുതുജന്മം പ്രാപിക്കുമ്പോൾ എന്ത്
സംഭവിക്കും?
ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിപ്പാനായിട്ട് കടന്നു വരും. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ നിയന്ത്രിപ്പാൻ മാത്രമല്ല നിങ്ങളുടെ ദേഹിയെയും പ്രാണനെയും നിങ്ങളുടെ ഇച്ഛാശക്തിയെയും നിങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതത്രേ ആത്മാവിനാൽ നിറയുക എന്നതുകൊണ്ട്
അർത്ഥമാണ്.
ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക എന്നതിന്റെ അർത്ഥം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെയും ദേഹിയെയും നിങ്ങളുടെ ശരീരത്തെയും നിയന്ത്രിക്കുന്നു. എന്നാൽ അത് നിങ്ങൾ എത്രത്തോളം അതിന് വിധേയപ്പെടുത്തുന്നുവോ അത്രത്തോളം മാത്രമേ
സാധ്യമാകൂ.
നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ അമിതമായ ശക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ 6:19 പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്ന്. 2 കൊരിന്ത്യർ 4:7 പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ നിക്ഷേപമായിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങൾ അവന്റെ അവയവങ്ങൾ അവന്റെ ആയുധങ്ങളാണെന്ന് 6 റോമാലേഖനം 6 പറയുന്നു.
And that word instrument also means weapon in the original Greek text.
നിങ്ങളുടെ ഉപകരണങ്ങൾ എന്നുള്ളത് ആയുധങ്ങൾ എന്ന പദം വിവർത്തനം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആത്മാവിന് പുതുക്കം പ്രാപിക്കുന്നു.
Your soul is yielded, your body is offered as a living.
നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി അവന് സമർപ്പിക്കപ്പെടുന്നു, നിങ്ങളുടെ ശരീരം അവന് ഏൽപ്പിക്കപ്പെടുന്നു.
To the extent that you offer your body to God,
നിങ്ങളുടെ ശരീരങ്ങൾ അവനെ സമർപ്പിക്കുന്നതിനനുസരിച്ച്,
നിങ്ങളുടെ
ദേഹി അവനെ സമർപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് അത്രത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ
നിയന്ത്രിക്കും.
അത്രത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയപ്പെടും അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടും. ഞാൻ നിർത്തേണ്ട സമയമായി. നമുക്ക് നിർത്താം. കർത്താവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഞാൻ കരുതുന്നു. നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ അവനെ സമർപ്പിക്കുമെങ്കിൽ,
നിങ്ങൾ
പുതിയ പ്രാപിച്ചിരിക്കുന്നതിൽ നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുൻപ് അവനെ സമർപ്പിച്ചിട്ടുണ്ടാവും.
The Holy Spirit indwells your spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നു. അല്ല, പൊതുജനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിനോട് ഇങ്ങനെ പറയുക, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഞാൻ നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു, ഞാൻ ഇങ്ങനെ ജീവിതം തുടർന്നാൽ ഞാൻ നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയിലായിരിക്കും. നിത്യമായ ദൈവത്തോട് വേർപാടൽ എന്നത് നരകത്തിന് തുല്യമാണ്. ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളിലേക്ക് തിരിയുന്നു. അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. കാൽവരി ക്രൂശിൽ നിന്റെ രക്തം എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ചിന്തപ്പെട്ടത് ഓർത്ത് ഞാൻ നിനക്ക് നന്ദി
പറയും.
എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം കർത്താവേ. എന്നെ നിന്റെ മകനാക്കി തീർക്കണം, മകളാക്കി തീർക്കണം. നിന്റെ ആത്മാവിനാലുള്ള പുതുജന്മം എനിക്ക് നൽകണം. ഇങ്ങനെ ദൈവത്തോട് നിങ്ങൾ നിലവിളിക്കുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ പുതുജന്മം പ്രാപിക്കും. മാനസാന്തരപ്പെട്ട യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം
12-ാം വാക്യം
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്
നൽകുന്നത്.
നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാനായിട്ട് കടന്നു
വരും.
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും.
Do you have the Spirit of God dwelling in your spirit?
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ?
Don't say I was born in a Christian family.
ക്രിസ്തീയ കുടുംബത്തിൽ ഞാൻ ജനിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടരുത്. പൂച്ചകളും നായ്ക്കുട്ടികളും ക്രിസ്തീയ ഭവനത്തിൽ
ജനിക്കാറുണ്ട്.
ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആരും ക്രിസ്ത്യാനികളായി തീരുന്നില്ല. യേശു പരീശന്മാരിൽ പരീശനായ നിക്കോദമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം, അല്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. നിക്കോദമോസിനേക്കാൾ മതഭക്തനായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. ഞാൻ ഓർത്തഡോക്സ് സിറിയൻ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഒരു ക്രിസ്ത്യാനി ആണെന്ന് ഞാൻ അവകാശപ്പെട്ടിരുന്നാൽ എന്താണ് എന്റെ അനുഭവം എന്ന്
എനിക്കറിയാം.
ദൈവം കപടഭക്തിയെ വെറുക്കുന്നു. നീ മാനസാന്തരപ്പെട്ട യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ച എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വസിപ്പാനായിട്ട് കടന്നു വരും. 1980 എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു. കർത്താവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ ഞാൻ ഇപ്പോൾ സുരക്ഷിതനാണ് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവൻ അവന് നിങ്ങൾ നൽകിയ അവൻ എന്താണ് പറയുന്നത്? ഞാൻ വിശ്വസ്തനാണ്, ഞാൻ നിന്നെ നിലനിർത്തും, ദുഷ്ടനായവൻ ഞാൻ നിന്നെ കാക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്.
2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം
ദൈവം വിശ്വസ്തൻ. എന്തിനു വിശ്വസ്തനാണ്? അവൻ എന്താണ് പറഞ്ഞത്? അതിനോട് അവനെ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാവാൻ അധികാരം നൽകിയെന്നാണ് അവൻ പറഞ്ഞത്. നാം അവനെ സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? നാം ദൈവമക്കളായിത്തീരും. അതുവരെ നിങ്ങൾ പേരുകൊണ്ട് മാത്രം
ക്രിസ്ത്യാനികളാണ്.
എന്നാൽ ഇപ്പോൾ പുതുജന്മം പ്രാപിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിത്തീരും. കർത്താവ് വിശ്വസ്തനെന്ന് അവൻ പറയുന്നു. അവൻ നിങ്ങളെ ഉറപ്പിക്കും, ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ കൊണ്ട് നിങ്ങളെ
കാത്തുകൊള്ളും.
ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് അവന്റെ വാഗ്ദത്തമാണ്. അവൻ നിങ്ങളിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? മാനസാന്തരപ്പെട്ട് അവന് വിശ്വാസം. മാനസാന്തരപ്പെടുക എന്നുള്ളത് മടങ്ങി വരിക എന്നാണ്. ക്രിസ്തുവോട് വിശ്വാസത്തോടെ മടങ്ങി വരിക. ഞാൻ നിങ്ങളുടെ അകന്നിരിക്കുന്ന ഒരു പാപിയാണെന്ന് സമ്മതിക്കുക. യേശുവെ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യം. നിനക്ക് നന്ദി, ഞാൻ നിന്റെ അടുക്കൽ വിശ്വാസത്തോടെ വരുന്നു. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം, എന്നെ നിന്റേതാക്കി തീർക്കണം. ഇതിന്റെ ആത്മാവിനുള്ള പുതുജനം എനിക്ക് നൽകണം. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ ആരെയും നോക്കേണ്ടത് ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചിരിക്കുന്നു.
You want to receive Jesus?
നിങ്ങൾ യേശുവിനെ ഇന്ന് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടോ? ഇത് നിങ്ങളും ദൈവവും തമ്മിലുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന മറ്റാരുമായിട്ടല്ല ഇത് ഉള്ളത്. അതുകൊണ്ട് അടുത്തിരിക്കുന്നവരെ കുറിച്ച് കരുതേണ്ട. ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യത്തോട് അനുകൂലമായി പ്രതികരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്ക് മുട്ടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ഉള്ളിൽ കടന്നു വരും. ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. അവൻ എന്നോടും അത്താഴം കൂടെ അത്താഴം കഴിക്കും. ഒരു കുടുംബത്തിൽ ഊണുമേശയ്ക്ക് ചുറ്റുമിരുന്ന ഒരു കുടുംബം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അതത്ര യേശു ആഗ്രഹിക്കുന്നത്.
He will come and he will have supper with you.
അവൻ വന്ന് നിങ്ങളോട് കൂടി അത്താഴം കഴിക്കും.
That means he will commune with you and you will commune with him.
അതിന്റെ അർത്ഥം അവൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് കൂട്ടായ്മ ആചരിക്കും, നിങ്ങൾ അവനോട് കൂട്ടായ്മ.
Your dead spirit will no longer be there.
നിങ്ങളുടെ മൃതാവസ്ഥയിലായ ആത്മാവ് ഇനി മരിച്ച അവസ്ഥയിലായിരിക്കും.
But it will be alive.
അത് ജീവനുള്ളതായി തീരും.
Do you want Jesus to come?
യേശു നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
If so, just put your hand up as a sign of acknowledging that I want Jesus.
യേശുവിനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നതിന്റെ സൂചന ആരെയും നോക്കേണ്ട, മറ്റാരെയും നോക്കേണ്ട. കരങ്ങളെ ഉയർത്തി
കാണിക്കാം.
ദൈവം നിങ്ങളെ നിലവിളി കേട്ടിട്ടുണ്ട്. നിങ്ങൾ അവന്റേതാണ്. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ അവന്റെ വകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൽപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മരിച്ച ഞങ്ങളുടെ ജീവൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അവൻ വെളിപ്പെടുമ്പോൾ ഞങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന്മേൽ ഞങ്ങൾ താവേ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ജയമുള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജയം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഥാവേ, ഇന്ന് ഈ വചനം കേട്ട് നിങ്ങൾ വിശ്വാസമർപ്പിപ്പാൻ തക്കോളം തീരുമാനിച്ചവർക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ തീരുമാനങ്ങളെ നീ അറിയുന്നു. അവരുടെ ഹൃദയങ്ങളെ നീ അറിയുന്നു. കഥാവേ, നിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ച് നിന്റെ കൂട്ടായ്മയിലേക്ക് അവരെ നടത്തുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുജീവന്റെ സന്തോഷം സമൃദ്ധി നീ അവർക്ക് നൽകി അവരുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോടുള്ള കൂട്ടായ്മയിൽ നടപ്പാൻ തുടർന്നും നടപ്പാൻ തക്കവണ്ണം നീ അവർക്ക് കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബഹുമാനം മഹത്വവും നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.